Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യത്തിൻ്റെ സംബന്ധ ഭാഷ്യം, അതാണ് നമ്മൾ സംബന്ധ ഭാഷ്യം എന്ന് പറയുന്നത്, അതാണ് ചർച്ച ചെയ്യുന്നത്. അതിനാദ്യം അഭ്യാസത്തെ സംബന്ധിച്ചുള്ള പൂർവപക്ഷം, അത് സാധ്യമാകുമോ എന്നുള്ളതാണ്. അത് ഭാഷ്യം തുടങ്ങുന്നത് യുഷ്മത് അസ്മത് പ്രത്യഗോചരയോഹോ വിഷയ വിഷയിണോഹോ തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവ അനുപത്തു സിദ്ധായാം തത് ധർമാണ അപി സുതരാം ഇതരേതരഭാവ അനുപപത്തി ഇത്യതഃ അസ്മത് പ്രത്യഗോചരേ വിഷയിണി ചിദാത്മകൈ യുഷ്മ പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം ച അധ്യാസഃ തന്വിവരിയേണ വിഷയിനഃ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ മിഥ്യേതി ഭവിതം യുക്തം. ഇവിടെ ആദ്യമായി പറയുന്നത് രണ്ട് വസ്തുക്കളെ കുറിച്ചാണ്. വിഷയ വിഷയിണോഹോ, വിഷയവും വിഷയിയും. വിഷയം വി സിന്നുന്തി വിഷയ എന്നാണ് അതിന്റെ വ്യുത്പത്തി. സിന്നുന്തി എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥം. വി സിന്നുന്തി, വിശേഷമായി ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥം. ബന്ധിപ്പിക്കുന്നത്, ബന്ധനത്തെ ഉണ്ടാക്കുന്നതെന്നാണ് വിഷയ ശബ്ദത്തിന്റെ അർത്ഥം. ഷിഞ്ഞ് ബന്ധനെ എന്ന് പറയുന്ന ഒരു ധാതുവാണ്. അതിൽ നിന്ന് വി ഉപസർഗം പൂർവ്വത്തിൽ വന്നാണ് വിഷയ ശബ്ദം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷയുടെ കാര്യങ്ങൾ കൂടെ പഠിക്കണം, ഇവിടെ നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് ആ കാര്യങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിഷയം എന്ന് വെച്ചാൽ ബന്ധിപ്പിക്കുന്നത്. വിഷയം ആർക്കാണോ ഉള്ളത് അവൻ വിഷയി എന്നാണ്. വിഷയം ഉള്ളവൻ വിഷയി. അപ്പോൾ രണ്ട് പദാർത്ഥങ്ങൾ, വിഷയിയും വിഷയവും. ഇവിടെ വിഷയി വിഷയങ്ങളെന്ന് പറയുന്നതുകൊണ്ട് ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ആത്മാ അനാത്മാ, ആത്മാവും അനാത്മാവും എന്ന് രണ്ടിനെയാണ് പറയുന്നത്. അതിനെ വിശേഷിപ്പിക്കുകയാണ് എന്താണ്, യുഷ്മത് അസ്മത് പ്രത്യഗോചരയോഹോ. യുഷ്മത് പ്രത്യഗോചരവും അസ്മത് പ്രത്യഗോചരവും ആണ് ഈ വിഷയവും വിഷയി എന്ന് പറയുന്നത്. അസ്മത് പ്രത്യഗോചരമാണ് വിഷയി, യുഷ്മത് പ്രത്യഗോചരമാണ് വിഷയം. വിഷയവും വിഷയവും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, ആത്മാവും അനാത്മാവും. അല്ലെങ്കിൽ അങ്ങനെ പറയാം, ചിത്തും ജഡവും എന്ന് പറയാം, ചൈതന്യവും ജഡവും എന്ന് പറയാം. വിഷയം ചൈതന്യമായിരിക്കുന്നു, വിഷയം ജഡമായിരിക്കുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു സ്ഥൂലമായ വ്യാഖ്യാനമാണ് ഞാനീ പറയുന്നത്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടങ്ങുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടി വരും. പദാർത്ഥം പറയുകയാണ്, വിഷയും വിഷയവും ചിത്തും ജഡവും. അതിന് വിഷയി അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് അസ്മത് പ്രത്യയ ഗോചരമാണ്. അസ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അറിവ്. അസ്മത് ശബ്ദം, ഞാൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് അസ്മത്. അതിൽ നിന്നാണ് അഹം എന്നുള്ള രൂപം ഉണ്ടാകുന്നത്. അസ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അറിവ്. അസ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ വിഷയം. അപ്പോൾ അസ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അറിവിന് വിഷയം, ഞാൻ എന്ന അറിവിന് വിഷയം ആയിരിക്കുന്നു എന്ത്? വിഷയി, അതായത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നമ്മൾ ഞാൻ എന്ന് അറിയുന്നു എന്നാണ്. ഞാൻ എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിനെയാണ്. അപ്പോൾ അസ്മത് പ്രത്യയ ഗോചര വിഷയമായി ആത്മാവ് അല്ലെങ്കിൽ വിഷയി എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും നമ്മളെ മനസ്സിന് വരാം. എങ്ങനെയാണ് ആത്മാവിനെ ഞാനെന്ന് പറഞ്ഞ് അറിയാൻ കഴിയും, ഇങ്ങനെയുള്ള സംശയങ്ങൾ. അതെല്ലാം അതിൻ്റെ വിശദാംശങ്ങൾ പരിഹരിക്കേണ്ടതാണ്. സാമാന്യമായി ഇത്രയും മനസ്സിലാക്കാം, എന്താണ് ഞാൻ എന്ന അറിവിന് വിഷയമായിരിക്കുന്ന ആത്മാവും. യുഷ്മത് പ്രത്യയ ഗോചരം എന്നാണ്. യുഷ്മത് നമുക്കറിയാം നീ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് സംസ്കൃതത്തിൽ യുഷ്മത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ത്വം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ യുഷ്മത് പ്രത്യയ ഗോചരം, നീ എന്ന അറിവിന് വിഷയം. അതെന്താണ്? അത് വിഷയങ്ങളല്ല, യുഷ്മത് പ്രത്യയ ഗോചരത്തിന് വിഷയമാണ്. യുഷ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്നത് എന്ന് പറയുന്നു. യുഷ്മത് എന്ന് ഭാഷ്യകാരനിവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും നീ എന്ന അറിവിന് വിഷയമായിരിക്കുന്നത് ആണ് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും വ്യക്തമാകില്ല. കാരണം ഇപ്പൊ ശരീരം, അതിനെ നമ്മളാരും നീ എന്ന് പറയാറില്ല, അതിന് ഞാനെന്ന് പറയും, പക്ഷെ നീ എന്ന് പറയില്ല. പക്ഷെ നമ്മളെ മുമ്പ് കാണുന്ന വസ്തുക്കളെ മനുഷ്യനാണെങ്കിൽ നമ്മൾ നീ എന്ന് പറയും, മറ്റു വസ്തുക്കളിൽ നിന്ന് നീ എന്ന് പറയാറില്ല. അതുകൊണ്ട് യുഷ്മത് പ്രത്യയ ഗോചരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എന്ന അറിവിന് വിഷയമാകുന്ന എന്തോ അതല്ല എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് പറയാമെന്നുള്ളതല്ല. അപ്പൊ ആത്മാവ് ഒഴികെയുള്ള സർവവസ്തുക്കളെയും ഇതം ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കാം. ഇതം മനഃ, ഇയം ബുദ്ധി, ഇതം ശരീരം എന്നെല്ലാം പറയാം. അപ്പൊ ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഉൾപ്പെടെയുള്ള ബാഹ്യപ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് ഇതം, ഇത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയാം. അപ്പോൾ അതെല്ലാം വിഷയമായി. അപ്പൊ രണ്ടായി തിരിക്കുന്നു ഇവിടെ വിഷയും വിഷയവും, ആത്മാവും അനാത്മാവും, ചിത്തും ജഡവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയ വിഷയണോഹോ, ഞാനെന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയിയായ ആത്മാവും ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ച പദാർത്ഥങ്ങളും എല്ലാം. അതിലിവിടെ പ്രധാനമായിട്ട് പറയുന്നത് വിഷയങ്ങളെന്ന് ഉള്ളതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ശരീരം, ഇന്ദ്രിയം, മനസ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം അതിനോട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പ്രധാനമായ വിഷയങ്ങൾ ഇത് മൂന്നുമാണ്, ശരീരം, ഇന്ദ്രിയം, മനസ്സ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? തമപ്രകാശവും വിരുദ്ധ സ്വഭാവയോഹോ. ഞാൻ വായിക്കുമ്പോൾ പുസ്തകം ഉള്ളവരെല്ലാം അതിന് നോക്കണം, പ്രത്യേകിച്ച് സംസ്കൃതം അറിയാൻ വയ്യാത്തവർ അത് ശരിയായിട്ട് വായിക്കാൻ വേണ്ടി. തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ, ഇത് വിരുദ്ധ സ്വഭാവയോഹോ, വിരുദ്ധമായ സ്വഭാവങ്ങളുള്ളതാണ് ആത്മാവും അനാത്മാവും, ചിത്തും ജഡവും. പരസ്പര വിരുദ്ധ സ്വഭാവം ഉള്ളതാണ്. ഏതുപോലെ? ഇരുട്ടിനെയും വെളിച്ചത്തെയും പോലെ. അത് സ്പഷ്ടമാണ്. ഇരുട്ട് എന്ന് പറയുന്നത് വിഷയങ്ങൾ, വെളിച്ചം എന്ന് പറയുന്നത് ചൈതന്യം, ആത്മാവ്, ചിത്ത് അല്ലെങ്കിൽ ബ്രഹ്മം. വെളിച്ചവും ഇരുട്ടും പോലെ വിരുദ്ധ സ്വഭാവമുള്ളവയാണ് ഈ ആത്മാവും അനാത്മാവും. ഇവയ്ക്ക് ഇതരേതര ഭാവ അനുപത്തവും സിദ്ധായ. ഇതരേതര ഭാവം എന്ന് പറഞ്ഞാൽ താതാത്മ്യം. ഇതരേതര ഭാവം താതാത്മ്യം. അനുപപത്തോ അയുക്തമാണ്, ശരിയല്ല. സിദ്ധായാം, അത് സിദ്ധമാണ്, അക്കാര്യത്തിന് ഇനി വിവാദം വേണ്ട. ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾക്ക് താതാത്മ്യം എന്ന് പറഞ്ഞാൽ ഒന്നാകുക എന്നുള്ളത് സംഭവിക്കത്തില്ല. അതായത് ആത്മാവും അനാത്മാവും താതാത്മ്യപ്പെടുന്നു എന്നാണ്, ഒന്നായി ചേർന്നിരിക്കുന്നു. ഇതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. ആത്മാവും അനാത്മാവും ഒന്നാകുന്ന എങ്ങനെയാണ്? സിദ്ധാന്തം, അതായത് അദ്വൈതിയുടെ അഭിപ്രായത്തിൽ ഇത് താതാത്മ്യത്തിലിരിക്കുന്നു എന്നാണ്. അദ്വൈതത്തെ അംഗീകരിക്കാത്തവരെല്ലാം പറയുന്നത് അല്ല, ഇത് രണ്ടും വേറെ വേറെ തന്നെയാണ്, ദ്വൈതികളുടെയും മറ്റും അഭിപ്രായം. അങ്ങനെ ഒരു താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് താതാത്മ്യത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധ്യാസത്തെ, ഭ്രമത്തെ അംഗീകരിക്കുന്നു. അധ്യാസം, ഭ്രമം, അതിന്റെ ലക്ഷണങ്ങളും മറ്റൊക്കെ വിശദമായിട്ട് പറയും. അല്ല, ഇത് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭ്രമമില്ല, അധ്യാസമില്ല. അദ്വൈതിയുടെ അഭിപ്രായം ഇവിടെ ഈ രണ്ട് താതാത്മ്യത്തിലിരിക്കുന്നു എന്നാണ്. അതെങ്ങനെ പറയുന്നു? ശ്രുതി, യുക്തി, അനുഭവം ഇതിനെല്ലാം വെച്ചുകൊണ്ട് പറയാം. ആത്മാവും അനാത്മാവും ചിത് ജഡങ്ങൾ ഇവിടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ആദ്യം ചിന്തിക്കാം. കാരണം അനുഭവത്തെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ഈ വിദ്യ എന്ന് പറയും. അനുഭവ അവസാനത്വ ബ്രഹ്മ വിദ്യായാഹ. ഇനി അങ്ങോട്ട് ഇല്ലുമ്പോൾ ഭാഷ്യകാരൻ തന്നെ പറയും അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ ഈ ഇവിടെ പറയുന്ന ഈ ഭ്രമം അധ്യാസം സ്വ അനുഭവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നിഷേധിക്കുകയാണ്, അനുഭവത്തിൽ എങ്ങനെയത് വരുന്നു നമുക്കറിയാം. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ, പുതിയൊരു വിഷയമല്ല. ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷയിൽ ശൈലിയിൽ പറയുന്നേ ഉള്ളൂ. ആത്മാവിനെ കുറിച്ച് ശ്രുതിയിൽ പറയുന്നത് നമ്മുടെ അനുഭവം എന്തോ ആയിക്കൊള്ളട്ടെ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ശ്രുതിയിൽ പറയുന്ന എന്താണ്? അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, ആനന്ദ സ്വരൂപമാണ്, അസംഗമാണ്, സർവവ്യാപകമാണ്, അനാദി അനന്തമാണ്, ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. അത് നീയാണെന്നും പറയും, തത്വമസി പറയുന്നതാണ്. നിത്യശുദ്ധ മുക്തമായിരിക്കുന്ന ആത്മവസ്തു നീയാണ് എന്ന് ശ്രുതി പറയുന്നു. അപ്പൊ അത് താനായിരിക്കണം. ശാസ്ത്ര അഭ്യാസം എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഉപദേശം. ശാസനാത് ശാസ്ത്രം. ആരുടെ ഉപദേശം? ഗുരുക്കന്മാരുടെ ഉപദേശം, അല്ലെങ്കിൽ ശ്രുതിയുടെ ഉപദേശം. ശ്രുതി സനാതന ധർമ്മവിശ്വാസം അനുസരിച്ച് ശ്രുതി ഈശ്വരപ്രോക്തമാണ്. അപ്പോൾ ഈശ്വരന്റെ ഉപദേശമാണ് എന്ന് പറയുന്നതിനും ശാസ്ത്രത്തെ അങ്ങനെ പറയുന്നതും ശരിയാണ്. ആ ശാസ്ത്രം ഉപദേശിക്കുകയാണ്, നീ നിത്യ ശുദ്ധമുക്ത സ്വഭാവം ഉള്ള ആനന്ദ സ്വരൂപിയായ ആത്മവസ്തുവാണ്. പക്ഷെ നമ്മുടെ അനുഭവമോ? ഞാൻ ദുഃഖിയാണ്. ചിലപ്പോൾ ഞാൻ സുഖിയാണെന്ന് നമുക്ക് അനുഭവം ഉണ്ടായിരിക്കാം, പക്ഷെ വീണ്ടും നമുക്ക് അനുഭവം വരുന്നു ഞാൻ ദുഃഖിയാണ്. ഇതിനാണ് താദാത്മ്യം എന്ന് പറയുന്നത്. അതായത് ആനന്ദ സ്വരൂപനായിരിക്കുന്ന എന്നിൽ ഞാൻ ദുഃഖിയാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നതാണ് താദാത്മ്യം. ഇതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്, ഇതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. നമ്മൾ ഭ്രമം ഭ്രമം എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന രജ്ജസർപ്പം നമ്മൾ, കാരണം അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതാണ് ഭ്രമം. എന്താണ് ആനന്ദ സ്വരൂപനായിരിക്കുന്ന താൻ ഞാൻ ദുഃഖിയാണെന്നറിയുന്നു. അല്ല, നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ബ്രഹ്മചാരിണിയാണ്. ഇതാണ് ഭ്രമം. അല്ല, ഞാനിനി ബ്രഹ്മമാണെന്നറിഞ്ഞാലും ഭ്രമമാണ് തൽക്കാലം, അതും ഒരു ഭ്രമമായിരിക്കും. അപ്പൊ ഇത് എന്താണ് ഭ്രമം? അങ്ങനെ എത്രയെത്ര ഭ്രമങ്ങളാണ്. ഞാൻ കരുതുന്ന സ്വയം ഞാൻ സർവസംഗ പരിത്യാഗിയാണ്, ഒരു ഭ്രമമാണ്. ഞാൻ വന്ദ്യനാണ്, പൂജനീയനാണ്, ശ്രേഷ്ഠനാണ്, ഇത് ഭ്രമമാണ്. ഇതെല്ലാം ഭ്രമമാണ്. ഞാൻ വേദം, ഉപനിഷത്ത്, ശാസ്ത്രം, മീമാംസ, വേദാന്തം, വ്യാകരണം എല്ലാം അധ്യയനം ചെയ്ത് സർവശാസ്ത്രവിത്താണ്, ഇതൊരു ഭ്രമമാണ്. ഉപദേശിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കഴിവുള്ള, നല്ല ബുദ്ധി സാമർത്ഥ്യവും ശേഷിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ഇതും ഭ്രമമാണ്. ഇങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ എന്തെല്ലാം ധരിച്ചിരിക്കുന്നു, ഇതെല്ലാം ഭ്രമം, ഇതെല്ലാം അധ്യാസം. ഇതാണ് ഇതരേതര ഭാവം എന്നോട് പറയുന്നത്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആകാശ കുസുമെന്നോ അല്ലെങ്കിൽ രജ്ജു സർപ്പമെന്നോ ആകാശ നീലിമയെന്നോ മരുമരീചികയോ എന്നെല്ലാം പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുന്നത് നേരിട്ട് തന്നെ. കാരണം ശ്രുതി നമ്മളെ ഉപദേശിക്കുന്ന എന്താണ്? നീ ആനന്ദ സ്വരൂപനാണ്. ആനന്ദ സ്വരൂപനായിരിക്കുന്ന നീ എങ്ങനെ സന്യാസിയാവും? എങ്ങനെ ത്യാഗിയാവും? ആകാൻ പറ്റത്തില്ലല്ലോ. ആനന്ദത്തിലെവിടെയാ സന്യാസം? ആനന്ദത്തിലെവിടെയാ ത്യാഗം? ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ധരിക്കുന്നു. ധരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവമാണ്. അതെ, നമ്മൾ ഈ മുട്ടയൊക്കെ അടിച്ച് മാലയൊക്കെ ഇട്ട് ഇരിക്കുന്ന എന്തിനാ? സ്വാമിയാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ആനന്ദത്തിലെവിടെയാ സ്വാമിത്വം? അവിടെ ഒന്നുമില്ല. ആനന്ദത്തിൽ ഇതൊന്നുമില്ല. ഈ വികല്പങ്ങൾ യാതൊന്നുമില്ല. ഇതെല്ലാം വികല്പങ്ങൾ, മനസ്സിന്റെ വികല്പങ്ങൾ. ഇത്തരം വികല്പങ്ങളൊന്നും ആനന്ദത്തിലല്ല. സർവവികല്പശൂന്യം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. പക്ഷെ അതിൽ നമ്മൾ പല വികല്പങ്ങൾ ആരംഭിക്കുന്നു. ഇതിന് ഇതരേതര ഭാവം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്വന്തം അനുഭവം. ശ്രുതി പറയുന്നു, യുക്തിപരമായി ചിന്തിച്ചാലും അത് തന്നെ. ജാഗ്രത സ്വപ്ന സുഷുപ്തിയുടെ വിശകലനങ്ങളിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കാം. ജാഗ്രതത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, സ്വാമിയായിട്ടിരിക്കുന്നു. സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ അതാണ് യുക്തി, അവിടെ ഈ സ്വാമിത്വമൊന്നുമില്ല. ചിലപ്പോൾ പുരുഷൻ ഇവിടെയാണെങ്കിൽ അവിടെ സ്ത്രീയാകും, ഇവിടെ വൃദ്ധനാണെങ്കിൽ അവിടെ യുവാവാകും, ഇവിടെ ശിശുവാണെങ്കിൽ അവിടെ വൃദ്ധനാകും. ഇതെല്ലാം മാറി മാറി വരുന്നു. ഇതൊന്നും സ്ഥായിയായിരിക്കുന്നില്ലല്ലോ. ഇനി സുഷുപ്തിയിലേക്ക് പോയാലോ, അവിടെ ഇത് യാതൊന്നുമില്ല. ഇത്തരത്തിലുള്ള യാതൊരു ഭാവങ്ങളും അവിടെ ഇല്ല. സ്വാമി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ സ്വാമിയല്ല, ബ്രഹ്മചാരിയല്ല, എന്തിന് ബ്രഹ്മം പോലും അല്ല. അപ്പൊ ഇതെല്ലാം എവിടെ പോയി? അത് യുക്തി. ഇത്തരം യാതൊരു അധ്യാസങ്ങളും ഭ്രമങ്ങളും കൽപ്പനകളും അവിടെയില്ല. ഇതെല്ലാം ഉണർന്നു വരുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. അങ്ങനെ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാലും എന്താണ്? സ്ഥായിയായി നിൽക്കാത്ത ഇതൊന്നും, ശാശ്വതമായി നിൽക്കാത്ത ഇതൊന്നും എന്റേതല്ല. ശ്രുതി പറയുന്നു എന്താണ്? നീ ആനന്ദ സ്വരൂപനാണ്. അവിടെ നീ മറ്റെന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ആരോപണങ്ങളാണ്, കൽപ്പനകളാണ്, അധ്യാസമാണ്, ഭ്രമമാണ്. ഇവിടെ താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. ഇത് സംഭവിക്കാൻ പാടില്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. പക്ഷെ സംഭവിച്ചിരുന്നു, ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അനുഭവം. എന്തായാലും പൂർവക്ഷി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതരേതര ഭാവം അനുപന്നമാണോ? ഇത് ശരിയല്ല എന്നാണ്. ഇവിടെ വിഷയ വിഷയിണോഹോ, വിഷയത്തിനും വിഷയിലും. ഇവിടെ വിഷയി എന്ന് പറയുന്നതിനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വിഷയം എന്താണെന്ന് നമുക്ക് നല്ല പരിചയമാണ്. അസ്മത് പ്രത്യേക ഗോചരമാണ് വിഷയി എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. അപ്പോൾ വിഷയം വിഷയി ഈ ശബ്ദം ആവർത്തിച്ചു വരുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയുമ്പോൾ ആ വസ്തു ആ അറിവിന്റെ വിഷയം എന്ന് പറയും. ആ വസ്തുവിന് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന വസ്തു ആ ഇച്ഛയുടെ വിഷയം എന്ന് പറയും. ജ്ഞാനം, ഇച്ഛ ഇതെല്ലാം സവിഷയകമാണെന്ന് പറയും. അതായത് വിഷയത്തോട് കൂടിയതാണ്, അതെപ്പോഴും വിഷയത്തോട് ചേർന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അറിവിൻ സ്ഫുരിക്കുന്നത് പുസ്തകമായിരിക്കുമ്പോൾ ആ പുസ്തകം വിഷയവും ആ പുസ്തകത്തെ സ്ഫുരിപ്പിക്കുന്ന അറിവ് അത് വിഷയുമായിരിക്കുന്നു. അപ്പൊ വിഷയി എന്ന് പറയുന്നത് അറിവിനെയാണ്. ഇച്ഛിക്കുകയാണെങ്കിൽ ആ ഇച്ഛയുടെ വിഷയമായി വരുന്നു. അപ്പൊ അവിടെ വിഷയി വരുന്ന ഇച്ഛയാണ്. ഇവിടെ ഇപ്പോ വിഷയി എന്ന് പറയുന്ന അറിവിനെയാണ്. ആ അറിവിന്റെ കേന്ദ്രം അതാണ്. നാനാതരത്തിലുള്ള അറിവുകളുണ്ടാകുന്നു. ആ അറിവിന്റെ കേന്ദ്രമാണ് ഞാൻ എന്ന അറിവ്. അപ്പൊ ഞാൻ എന്നുള്ള അറിവിനെയാണ് ഇവിടെ വിഷയി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നു. മറ്റു സ്ഥലങ്ങളിൽ അറിവ് ഏതറിവിനെയും നമുക്ക് വിഷയി എന്ന് പറയാം. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നത് ഞാൻ എന്നുള്ള അറിവിനെയാണ്. ഞാൻ എന്ന് പറയുന്ന അറിവിനെ എന്തുകൊണ്ട് വിഷയി എന്ന് പറയുന്നു? കാരണം ഈ ഞാൻ എന്ന് പറയുന്ന അറിവ് നമുക്ക് പറയാം ആത്മാവിലേക്കുള്ള ഒരു ചൂണ്ടുവലയാണ്. ആ അറിവ് ആത്മാവിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അറിവാണ്. അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന, ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ആത്മവസ്തുവിൽ നിന്നും ഉണ്ടാകുന്ന പ്രഥമ സ്ഫുരണം, അതാണ് ഞാനെന്ന ബോധം. അത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന സമയം. ഒരാൾ ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ആ ഉണർവിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ അവ്യക്തതയാണ്. അവ്യക്തത എന്ന് പറയുന്നത് കൊണ്ട് ഈ ജാഗ്രതത്തിലെയോ സ്വപ്നത്തിലെയോ വ്യക്തതകൾ അവിടെയില്ല. പ്രപഞ്ചബോധം അവിടെയില്ല, വസ്തുബോധം അവിടെയില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ അവ്യക്തം എന്ന് പറയുന്നത്. ആ അവ്യക്തതയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക്, അതായത് ഉണർവിലേക്ക് വരുമ്പോൾ നമ്മളെ ഉണർത്തുന്ന ബോധത്തിന്റെ പ്രഥമ സ്ഫുരണം ആണ് അഹം, ഞാൻ എന്ന് പറയുന്നത്. അപ്പോ ആ അഹത്തിന്റെ, ഞാൻ എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നു ചൈതന്യം, ആത്മവസ്തു. വേറെ രീതിയിലും പറയാം, ഞാൻ എന്ന് പറയുന്ന ആ പ്രഥമസ്ഫുരണം, ബോധസ്ഫുരണം ആ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച്. അത് കഴിഞ്ഞ് പിന്നീട് പ്രവർത്തിക്കുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങിയ വസ്തുക്കളെല്ലാം അപേക്ഷിച്ച് ആത്മവസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ബോധത്തിന്റെ സ്ഫുരണമാണ് അഹം. ആ അഹം ബോധമാണ് എപ്പോഴും വിഷയിയായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അറിയുന്നു, ഞാൻ പുസ്തകത്തെ അറിയുന്നു, ഞാൻ സുഖത്തെ അറിയുന്നു, ഞാൻ സുഖിയായിരിക്കുന്നു. ഇതിനോടെല്ലാം ചേർന്ന് ഈ ഞാൻ എന്നുള്ളതിനെ ബന്ധിപ്പിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വിഷയി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഞാൻ എന്ന് ആ സ്ഫുരണത്തെ, ബോധത്തിന്റെ സ്ഫുരണത്തെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഈ ബോധത്തിന്റെ സ്ഫുരണം, ഇത് ജീവന്റെ പ്രകടഭാവമാണ്. ജീവന്റെ പ്രകടഭാവം എന്ന് പറയുന്നത് ജീവനെ നമ്മൾ അറിയുന്നത് ഈ സ്ഫുരണത്തിലൂടെയാണ്. ഈ സ്ഫുരണം നമ്മളിരിക്കുന്നത് കൊണ്ട് നമുക്കനുഭവമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ജീവനുള്ള ഒന്നാണ്. നമ്മൾ ഈ പുസ്തകത്തെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു എന്താണ്, ഇത് ജഡമാണ്. കാരണം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ ഒരു സ്ഫുരണമില്ലെന്നാണ്. ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ധരിക്കുന്നത് എന്താണ്, എന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്നുള്ള സ്ഫുരണം എന്നിലും നിന്നിലും ഇരിക്കുന്നത് പോലെ ഈ പുസ്തകത്തിലോ ഈ വാച്ചിലോ ഇല്ല. അതുകൊണ്ട് ഇത് ജഡമാണ്. മരിച്ച വസ്തു മൃതശരീരത്തിൽ നോക്കിയിട്ട് നമ്മൾ പറയും ഇത് ജഡമാണ്. എന്താണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ ഈ ഞാൻ എന്ന് പറയുന്ന സ്ഫുരണം അവിടെ ഇല്ല. എന്നുവെച്ചാൽ ജീവനില്ല, എന്നുവെച്ചാൽ വിഷയില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് വിഷയങ്ങളും ഇല്ല. ഇതിന് വിഷയങ്ങളില്ല, പുസ്തകത്തിന് വിഷയങ്ങളില്ല, വാച്ചിന് വിഷയങ്ങളില്ല, എനിക്കും നിനക്കും വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ രണ്ടുപേരിലും ഈ ബോധസ്ഫുരണമുണ്ട്. അത് ജീവന്റെ പ്രകടമായ ഭാവമാണ്. ചൈതന്യം ഞാൻ എന്നുള്ള ബോധത്തിലൂടെ സ്ഫുരിക്കുമ്പോൾ നമ്മൾ ആ ചൈതന്യത്തിന് ജീവൻ എന്ന് പേരിട്ട് വിളിക്കും. അങ്ങനെ ഒരു സ്ഫുരണമില്ലാത്ത ചൈതന്യത്തെ നമ്മൾ സങ്കല്പിച്ചു നോക്കുക, അതിനെ നമുക്ക് ശുദ്ധ ചൈതന്യം എന്ന് വിളിക്കാം. ശുദ്ധ ചൈതന്യം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും എന്താണ്, ബ്രഹ്മം എന്ന് പറയും. ഇതാണല്ലോ നമ്മുടെ ചർച്ച, ജീവനും ബ്രഹ്മവും എന്ന് പറയും. അതിനെ തന്നെ നമുക്ക് ഈശ്വരൻ എന്ന് പറയാം, അതായത് ഞാൻ എന്നുള്ള. അതിനുള്ള നമ്മൾ അഹംഭാവം എന്ന് പറയുന്നത്, ആ അഹം എന്നുള്ള ഭാവം ഇല്ലാതിരിക്കുന്ന ശുദ്ധമായ ചൈതന്യം, അത് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നു, ശുദ്ധ ചൈതന്യം എന്ന് പറയുന്നു. അവിടെ താദാത്മ്യമില്ല, ഇവിടെ പറയുന്നു. അവിടെ വിഷയത്വമില്ല, അത് വിഷയമല്ല. അവിടെ വിഷയങ്ങളില്ല, അതിനെ പരിപൂർണ സച്ചിദാനന്ദം ആനന്ദ സ്വരൂപം എന്ന് പറയുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളിൽ ഒരു താദാത്മ്യം സംഭവിച്ചിരിക്കുന്നു. അതായത് ആ ഉണർവിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഉണർന്നു വരാതിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ആ ഗാഠനിദ്രയിൽ നിന്ന് നമ്മൾ ഉണർവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ എന്നുള്ള ബോധം സ്ഫുരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ വന്നു ഇത് എന്ന് നമ്മൾ ഉടൻ നമ്മുടെ ഉള്ള് അറിയുന്നു. ഏതിനെ? ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, ആശ്രമം, പരിസരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോരാജ്യങ്ങൾ എല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന ബോധത്തോട് ബന്ധപ്പെടുന്നു. അപ്പോൾ ഞാൻ ഇവിടെ, ഇതെന്റെ ശരീരം, ഞാൻ ആശ്രമത്തിൽ, ഈ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നു. അധ്യാസം ആരംഭിക്കുന്നു, വീണ്ടും സുഷുപ്തി വരെ ഇത് തുടരുന്നു. സ്വപ്നത്തിനും ജാഗ്രതത്തിനും മാറി മാറി ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിഷയിഭാവങ്ങൾ ഉണ്ടാകുന്നു. ആ ശുദ്ധമായ അവസ്ഥയിൽ അവിടെ വിഷയിഭാവങ്ങളില്ല, അധ്യാസത്തിലേ ഉള്ളൂ വിഷയും വിഷവും വിഷയവും. ഈ ഞാനെന്നുള്ള സ്ഫുരണം, ഈ ബോധം, ഇതെന്താണ് വാസ്തവത്തിൽ? ഞാൻ പറഞ്ഞു അറിവിൽ നിന്നുള്ള ആദ്യ സ്ഫുരണമാണെന്ന് പറഞ്ഞു. ഇതിനെ ഒന്ന് വ്യവച്ഛേദിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ശുദ്ധമായിരിക്കുന്ന, പരിപൂർണമായിരിക്കുന്ന ഈ അറിവിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എന്നുള്ള ഒരു സ്ഫുരണം എങ്ങനെ നിലനിൽക്കുന്നു? അതിന്റെ സ്വരൂപം എന്ത്? അതിന് പറയുന്ന സമാധാനം സ്ഥൂലദൃഷ്ടിയുള്ള ഒരു സമാധാനം. നമ്മൾ ഉറക്കത്തിൽ നിന്നും ഇങ്ങനെ വരുമ്പോൾ, ഉണർവിലേക്ക് വരുമ്പോൾ ഈ തരത്തിലൊരു സ്ഫുരണം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ അവിടെ മുൻകൂട്ടി തന്നെ തയ്യാറായിരുന്നു എന്നാണ്. അതായത് കേവലമായ ശുദ്ധമായ ചിത്ത് ജഡവുമായി സൂക്ഷ്മമായി കലരുന്നു, അതാണ് അഹംസ്ഫുരണം എന്ന് പറഞ്ഞാൽ. ഈ അഹംസ്ഫുരണം, ഞാനെന്ന ആ ബോധം ശുദ്ധമായ ചിത്തല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ്. അതിൽ തന്നെ എന്ത് വരുന്നു? ചിത്തിന്റെയും ജഡത്തിന്റെയും ഒരു കലരൽ, ഒരു താതാത്മ്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. സൂക്ഷ്മമായ ജഡം, നമ്മുടെ സ്ഥൂലമായ ബുദ്ധിക്ക് വിഷയമാകാത്ത സൂക്ഷ്മമായ ജഡം, അതിനെയാണ് നമ്മൾ പറയുന്നത് മനസ്സ്, അന്ധക്കരണം അല്ലെങ്കിൽ അന്ധക്കരണ വൃത്തികൾ എന്ന് പറയുന്ന ആ ജഡം, ആ ജഡവസ്തു ചൈതന്യത്തോടുകൂടി അതിസൂക്ഷ്മമായ രീതിയിൽ ചേരുന്നു, താതാത്മ്യപ്പെടുന്നു. ആ താതാത്മ്യത്തിന്റെ പ്രകടഭാവമാണ് നമ്മൾ അഹം എന്ന് വ്യക്തമായി അറിയുന്നത്. ആ താതാത്മ്യം നമ്മുടെ അറിവ് സ്ഫുരിക്കുന്നതിനും എവിടെയോ ഒരു അവ്യക്തതയിൽ വെച്ച്, സുഷുപ്തിയുടെ അവ്യക്തതയിൽ വെച്ച് അത് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സ്ഥൂലമായ ബുദ്ധിക്ക് പിന്നിലേക്ക് പോയി അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും ഉണരുന്ന നിമിഷത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഉറക്കത്തിലേക്ക് പോകുന്ന നിമിഷത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് വരുന്നതായിട്ടാണ് ഉണർവിനെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം. ഒരു വ്യക്തതയിൽ നിന്ന് ഏതൊരു അവ്യക്തതയിലേക്ക് പോകുന്നതായിട്ടാണ് ഉറക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം. ഇവിടെ അതിസൂക്ഷ്മത്തിൽ നിന്നും ചിജടങ്ങളുടെ താതാത്മ്യം സ്ഥൂലമായി 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 വരുന്ന ഏതോ ഒരു ദിശയിൽ നമ്മളതിനെ തിരിച്ചറിയുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു, അഹം, ഞാൻ, ഇതാണ് താതാത്മ്യം എന്ന് പറയുന്നത്. ഈ താതാത്മ്യം നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ അത് ശരിയാണ്, നമുക്ക് സംശയിക്കാൻ വഴിയൊന്നുമില്ല. ശാസ്ത്രാഭ്യാസം എന്ന് പറയും, ശാസ്ത്രാഭ്യാസം ആത്മാഭ്യാസമാണെന്ന് പറയും. ആത്മാഭ്യാസം ഇതിർബുധാഹ, ബുദ്ധന്മാർ ഇതിന് ആത്മാഭ്യാസം എന്ന് പറയുന്നു. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അഭ്യാസം എന്ന് പറയും. ഈ അഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു അഭ്യാസമാണ്. ഒരു കാല് തറയിൽ തൊട്ടുകൊണ്ട് ബാക്കി കൈയും കാലും എല്ലാം ആകാശത്തിലേക്ക് വീശിയുള്ള അഭ്യാസങ്ങൾ, അതുപോലെയുള്ളൊരു അഭ്യാസമാണ് ഈ ശാസ്ത്രാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ മറ്റ് വിഷയങ്ങൾ പഠിക്കുന്ന പോലെയല്ല, വിഷയങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അന്യമാണ്. കണക്ക് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, ഒന്നേയധികം ഒന്ന് രണ്ട്, അത് ഞാൻ അന്യമായ, എന്നിൽ നിന്ന് അന്യമായ ഒരു വിഷയത്തെ പഠിക്കുന്നു. ശാസ്ത്രാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് ആത്മാഭ്യാസമാകുന്നത് എങ്ങനെ? ഇതൊരു അഭ്യാസമാണ്. ഈ അഭ്യാസത്തിൽ, ഈ പരിശീലനത്തിൽ വിഷയമെന്ന് പറയുന്നത് താൻ തന്നെ. അതുകൊണ്ട് പറയും ശാസ്ത്രാഭ്യാസം അന്തർമുഖമായി വേണം ശീലിക്കേണ്ടത്, ബഹിർമുഖമായല്ല. സയൻസും കണക്കും പഠിക്കുന്ന പോലെയല്ല. സയൻസും കണക്കും പഠിക്കുന്നത് പോലെ പഠിക്കുമ്പോൾ ആ പഠനം ബഹിർമുഖമാകും. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്രവിക്കുന്നത്, മനനം ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് നമ്മിൽ നിന്നും വിട്ട ഏതോ ഒരു വസ്തുവിനെയാണ് എന്നുള്ള ധാരണയിലായിരിക്കും നമ്മുടെ അഭ്യാസം പോകുന്നത്. കൊച്ചുകുട്ടികൾ എഞ്ചുപൊടി പഠിക്കുന്ന പോലെ, ഒരു രണ്ട് രണ്ട്, ഈ രണ്ട് നാല്, മൂ രണ്ട് ആറ് എന്ന് പഠിക്കുന്ന പോലെ. ആ പഠിക്കുന്ന വിഷയമൊന്നും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പഠിക്കുന്നത് എന്നെ തന്നെ. നമ്മുടെ പഠനം എന്നിൽ നിന്ന് മാറി ഗ്രന്ഥത്തിലേക്ക് പോയി, ഗ്രന്ഥാക്ഷരങ്ങളിൽ, വരികളിൽ, പുസ്തകത്തിന്റെ താളുകളിൽ, അതിലുള്ള വിസർഗങ്ങളിൽ, എന്തിന്, അതിന്റെ പുഴുക്കൂത്തിൽ വരെ മനസ്സ് വ്യാപരിക്കുമ്പോൾ അത് ബഹിർമുഖമായ പഠനമായി. നമ്മുടെ പഠനം ബഹിർമുഖമാകുന്ന നമ്മൾ അറിയത്തില്ല. നമ്മുടെ പഠനം അന്തർമുഖമാകുന്നത് എങ്ങനെ? നമ്മൾ പഠിക്കുന്ന എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പഠിക്കുക എന്ന് പറയുന്നതിന് യോജിച്ച ഒരു ഭാഷയല്ല. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞേ പറ്റും. നമ്മളത് ശീലിച്ചു പോയതുകൊണ്ട് അറിയാതെ തന്നെ എന്റെ വായിൽ നിന്നും അത് തന്നെ വരും. നമ്മൾ ശ്രവിക്കുന്നത്, നമ്മൾ മനനം ചെയ്യുന്നത്, നമ്മൾ നിരിധ്യാസനം ചെയ്യുന്നത്, ധ്യാനിക്കുന്ന വസ്തു നമ്മൾ തന്നെ. ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്നത് നമ്മളെ തന്നെ. അങ്ങനെ ബോധിപ്പിക്കുന്നതിന് നമ്മൾ ഒരു ഉപകരണമായി നമ്മൾ ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ഉപകരണമായി ഒരു ആചാര്യനെ സ്വീകരിക്കുന്നു. ശ്രുതിയാണ് നമ്മളെ ഈ കാര്യം ബോധിപ്പിക്കുന്നത്. ശ്രുതി ശരണനായി ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അല്ല, എന്റെ അനുഭവം നിങ്ങൾക്ക് പകർന്നു തരുന്നു എന്നല്ല. ഈ ഭാഷയത്തിൽ അങ്ങനെ വരുന്ന ഒരു വരി പോലും നിങ്ങൾ മുഴുവൻ പരിശോധിച്ചാലും കിട്ടത്തില്ല. ഇതാ ഞാൻ എന്റെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, പറയുന്ന ഒരു ഭാഗം കിട്ടത്തില്ല. പറയുന്നതാണ് ശ്രുതി ശരണാഗതനായി ഉപദേശിക്കുന്നു എന്നാണ്. അപ്പൊ ഈ പറയുന്ന ആളിന്റെ സ്ഥാനം ഈ മൈക്കിന്റെ സ്ഥാനമേ ഉള്ളൂ. കാരണം ശ്രുതി വാക്യങ്ങൾ ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിലേക്ക് വ്യാപരിച്ച് അറിവായി, അല്ലെങ്കിൽ അറിവിനെ അവിടെ സ്ഫുരിപ്പിച്ച് ആ അറിവ് വീണ്ടും ശബ്ദരൂപത്തിൽ ഒരു വ്യക്തിയുടെ മുഖത്ത് നിന്ന് നിർഗളിച്ച് നമ്മുടെ ശ്രവണകൂടങ്ങളിൽ വീണ്ടും വന്ന് നമ്മുടെ ഉള്ളിൽ വീണ്ടും അത് അറിവായി രൂപപ്പെടുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ശ്രവണം എന്ന് പറയുന്നത്. ശ്രവിക്കുന്ന ശ്രുതിയെ അങ്ങനെയുള്ള ഒരു ശ്രവണം അന്തർമുഖമായി ആത്മനിഷ്ഠമായി നടത്തണമെന്നാണ് പറയുന്നത്. ബഹിർമുഖമായി ഗ്രന്ഥനിഷ്ഠമായി അല്ല അത് നടത്തേണ്ടത്. അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ മനസ്സ് അതിനെ രണ്ടായി പകുത്ത്, ഒരു ഭാഗം അന്തർമുഖമായി, എന്താണ് ഈ ആത്മാവ്, അനന്തമായ വിശാലമായ ഈ ചൈതന്യ വസ്തുവിൽ നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു ഭാഗം പറ്റി നിന്നുകൊണ്ട് അകമുഖമായി എന്ന് പറയും. അതിന്റെ ഒരു ഭാഗം നമ്മളെ ഈ ആത്മതത്വത്തെ ഈ ബോധിപ്പിക്കുന്ന ഈ പരമാത്മ വസ്തുവിന് ഈ ചൈതന്യത്തെ ബോധിപ്പിക്കുന്ന ശ്രുതിവാക്യങ്ങളിലേക്ക് ഉറപ്പിച്ച് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം അതീതമായി, അല്ലെങ്കിൽ ഇതിലെല്ലാത്തിനും വ്യാപിച്ച്, അല്ലെങ്കിൽ ഇതിനെല്ലാം ആധാരമായി, അല്ലെങ്കിൽ ഇതെല്ലാമായി നിൽക്കുന്ന ആത്മവസ്തുവിൽ നിലയുറപ്പിച്ച് ആത്മനിഷ്ഠനായി ശ്രവണം മനനം നിരിധ്യാസനം ഒരേ സമയത്ത് അനുഷ്ഠിക്കണമെന്ന്. നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സ് അന്തർമുഖമായി നമ്മൾ ആത്മതത്വത്തെ ശ്രവിക്കുമ്പോൾ ആത്മാവിലേക്ക് ഉറയ്ക്കുന്നതിനനുസരിച്ച് ശ്രവണം മനനമായും മനനം നിരിധ്യാസനമായും മാറുന്നു. ആത്മാഭ്യാസം ശാസ്ത്രാഭ്യാസം ശാസ്ത്ര സമാധിയാണ്. മനസ്സ് അന്തർമുഖമായി ആത്മനിഷ്ഠമായി ആത്മസ്ഥനായി അത് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ, അല്ല ബഹിർമുഖമായി പുസ്തകത്താളുകളിലേക്ക് മനസ്സ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മവസ്തുവിനെ തന്നെ നിന്ന് അന്യമാക്കി ഒരു വിഷയമായി അതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്തർമുഖത നമുക്ക് സ്വാധീനമാകും. അതാണ് ശാസ്ത്രാഭ്യാസത്തെ ആത്മാഭ്യാസം എന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു.